എൻ്റെ പേര് പാസ്റ്റർ ജോൺസൺ ജോസഫ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കേരളത്തിൽ റാന്നി പ്രദേശത്തിലിരുന്ന് സുവിശേഷമായി തമിഴ്നാട്ടിൽ പാണ്ഡി പ്രദേശത്തേക്ക് പോയവരാണ്. പ്രൈസല്ല, തമിഴ്നാട്ടിൽ മെഡ്രാസ്, തിരുച്ചിറാപ്പള്ളി, സേലം, കോയമ്പത്തൂർ ഇങ്ങനെ വലിയ സിറ്റി ഭാഗത്ത് പോയിരുന്നെങ്കിൽ ഒത്തിരി മലയാളീസൊക്കെ അവിടെ കാണാൻ മറന്നു, മലയാള സർവീസൊക്കെ തുടങ്ങി നടത്താൻ പോകും. എൻ്റെ അപ്പച്ചൻ പോയത് ഈ പാണ്ഡി പ്രദേശം പറയുന്ന മധുര ഭാഗത്താണ്, റാംനാഥ് ഡിസ്ട്രിക്റ്റ്. അവിടെ മലയാളീസേ ഇല്ലാതെ ഒരു ഏരിയവാണ്. അവിടെ മലയാളീസെന്ന് പറഞ്ഞാൽ കൊലയാലീസിനാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് മലയാളീസ്, അവർക്ക് ഇഷ്ടമേ ഇല്ല. അവിടെയാണ് എൻ്റെ അപ്പച്ചൻ പോയത്. അപ്പോൾ ആദ്യം അവിടെ പോയപ്പോൾ മലയാളീൻ കാണുമ്പോൾ ആൾക്കാരെല്ലാം അങ്ങനെ വിലകി മാറും. അപ്പോൾ ദൈവത്തോട് എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ച്, ദൈവമായി ഈ ജനങ്ങളുടെ മധ്യയിൽ അവരുടെ ഭാഷയിൽ തന്നെ പ്രസംഗിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വേല തുടങ്ങിയപ്പോൾ തമിഴിൽ നല്ലപോലെ പ്രസംഗിക്കുവാൻ ദൈവം സഹായിച്ചു. തമിഴ്നാട്ടിലുള്ള പലർക്കും അറിയത്തില്ല ഞങ്ങളൊരു മലയാളിയാണ്. പ്രൈസ് അല്ലാഡ്. ഇന്നൊരു കാര്യം കൂടെ പറയാറുണ്ട്, ഞാൻ എപ്പോഴാവത് വർഷത്തിൽ ഒരു പ്രാവശ്യം കേരളത്തിൽ പോകും. അപ്പച്ചൻ്റെ വീട്, അമ്മച്ചിയുടെ വീട്, ഭാര്യയുടെ വീട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഉള്ള ഒരാളും പറയും പാണ്ഡിക്കാരൻ വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് അല്ലാഡ്. തിരിച്ച് ഞങ്ങൾ മെഡ്രാസിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറയും മലയാളത്താൻ വന്നിട്ടുണ്ട്. അപ്പോൾ കേരള പോകുമ്പോൾ പാണ്ഡിക്കാരനായിട്ടും തമിഴ്നാട്ടിൽ മലയാളത്താനായിട്ടും ഇങ്ങനെ ഒരു രണ്ടും കെട്ടാൻ നിലയാണ് ഞങ്ങളുടെ കാര്യം. പ്രൈസ് അല്ലാഡ്. ആണാലും ദൈവം ഇത്രത്തോളം നടത്തുന്നു. പ്രൈസ് അല്ലാഡ്. അപ്പച്ചനക്ക് ഇപ്പോൾ 92 വയസ്സുണ്ട്. ഇപ്പോഴും കർത്താവിൻ്റെ വേലയിലുണ്ട്. പ്രൈസ് അല്ലാഡ്. ഇപ്പോഴും പാസ്റ്റർ ഓർഡിനേഷൻ ചെയ്യുന്നു, പല ബൈബിൾ സ്കൂളിൽ പോയി പ്രാർത്ഥിക്കുന്നു, പല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പച്ചന് കൊടുത്ത 7 മക്കളും കർത്താവിൻ്റെ വേലയിലുണ്ട്. പ്രൈസ് അല്ലാഡ്. ഞാൻ 6-ാമത്തെ ആളാണ്. എൻ്റെ ഇളയ ബ്രദർ പാസ്റ്റർ വിക്ടർ ജോസഫ്, പാസ്റ്റർ വിക്ടറിൻ്റെ പേര് തന്നെ വെച്ചിട്ടുണ്ട്. പുള്ളിയാണ് ഈ കേസറ്റിലെ പാട്ടുകൾ പലതും എഴുതിയത്. പ്രൈസ് അല്ലാഡ്. 2 പോയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും 3 പെൺമക്കളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മെഡ്രാസിൻ്റെ അടുത്തുള്ള 50 ഒരകടം വില്ലേജിലെയാണ്. ഭയങ്കരമായ ഒരു ക്രിമിനൽ നിറഞ്ഞ ഒരു വില്ലേജാണ്. ഇപ്പോഴും നിങ്ങൾ 50 പോലീസ് സ്റ്റേഷൻ പോയാൽ അവിടെ ഉള്ള ഏരിയാവിലെ പേര് എഴുതി വയ്ക്കുമ്പോൾ ഒരകടം ഒരു വലിയ ബ്ലോക്ക് മാർക്കാണ്. അവിടെ വലിപ്പരി കൊള്ളക്കാരും ഭയങ്കരമായ ക്രിമിനൽസ് അവിടെ താമസിക്കുന്നത്. ഞാൻ അണ്ണാ നഗറിലെയാണ് എൻ്റെ ഭവനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരകടം ദൈവം എനിക്ക് കാണിച്ചപ്പോൾ അവിടെ കുടുംബമായി പോയി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഉള്ള ദൈവദാസന്മാർ, വലിയ സീനിയർ പാസ്റ്റർമാർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾക്ക് 3 പെൺമക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ പോകാൻ പാടില്ല, നിങ്ങൾ പോയി വേണം പ്രവർത്തിച്ചിട്ട് വന്നാട്ട്, വീട് ഇവിടെ തന്നെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ അത് അനുസരിച്ചു. 1 അങ്ങനെ പോയി ചെയ്തപ്പോൾ വേലയിൽ ഒരു മുന്നേറ്റം ഒന്നും കണ്ടില്ലേ. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഫാമിലി ആയിട്ട് പോയി അവിടെ പ്രവർത്തിക്കാൻ. ഞങ്ങൾ കുടുംബമായി പോയി അവിടെ പ്രവർത്തിക്കുമ്പോഴാണ് അവിടെയുള്ള ക്രിമിനൽ എല്ലാം ദൈവം സന്ധിച്ചു. പ്രൈസ് അല്ലാഡ്. ഇന്ന് ഞങ്ങളുടെ സഭയിലെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ഭയങ്കരമായ കുടിയിലിരുന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ട്, പരിച്ചു വലിക്കുന്ന, അതായത് മോഷ്ടിക്കുന്നവർ പലരും ദൈവപാദത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ ക്രിമിനൽ ഏരിയാവ് ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഏരിയാവ് ദൈവം മാറ്റി. ഏകദേശം 250 ഹിന്ദു കൺവെർട്ടേഴ്സ് ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പോൾ കൂടി ആരാധിക്കുന്നു. ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഞാനും എൻ്റെ വൈഫ് മാത്രം, പിള്ളേർ മാത്രമേ പോയി ആരാധിച്ചത്. ഇപ്പോൾ അത്ര പേർ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങൾ തുടർന്ന് ആ വില്ലേജിലെ ഉള്ള അത്ര പേർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി അവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പല ഹിന്ദുസ് റോട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, ഡാ ഇങ്ങനെ പോയാൽ നമ്മുടെ ദൈവത്തെ തൂക്കി ചുമക്കാൻ ആളില്ലാതെ പോകുമല്ലോ എന്താ പലരും ഹിന്ദുസ് പറയുന്നു. എന്തുകൊണ്ടറിയാമോ? അവർ 1 വർഷത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം അവരുടെ ദൈവത്തെ തൂക്കി ചമന്ത് വലിയ ഇങ്ങനെ റാലിയൊക്കെ നടത്തും. ഇപ്പോൾ അത് തടപെട്ട് പോയിരിക്കുക. പ്രൈസ് അല്ലാഡ്. ഹല്ലേലൂയ. ഇപ്പോൾ എല്ലാം ദൈവമക്കളായതുകൊണ്ട് അവരുടെ ദൈവത്തെ വണങ്ങാൻ ആളില്ലാതെ പോയി. മുൻപൊക്കെ മെഡ്രാസിൽ സ്ട്രീറ്റുകളുടെ പേര് മുരുകൻ കോയിൽ സ്ട്രീറ്റ്, പിള്ളയാർ കോയിൽ സ്ട്രീറ്റ് ഇങ്ങനെ അറിയപ്പെടുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അറിയാമോ? IPC ചർച്ച് സ്ട്രീറ്റ്, അസംബ്ലി ഓഫ് ഗാഡ് ചർച്ച് സ്ട്രീറ്റ്, ഇങ്ങനെ ചർച്ച് പേരുകളിലെ അറിയപ്പെടുന്നു. നാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തിൽ മാത്രം 60 ചർച്ചുണ്ട്, ആ വില്ലേജിൻ്റെ ഏരിയയിൽ മാത്രം. മെഡ്രാസ് സിറ്റി മുഴുക്കൽ നിങ്ങൾ നോക്കിയാൽ 3000 ചർച്ചസ് ഉണ്ട്. 25,000 പേർ കൂടി ആരാധിക്കുന്ന പല ചർച്ചുകളുണ്ട്. 10,000 കൂടി ആരാധിക്കുന്ന ചർച്ചുകൾ പലതും ഉണ്ട്. സിനിമാ തിയേറ്ററുകൾ, അണ്ണാ നഗറിൽ ഗ്രാൻഡ് തിയേറ്ററിന് ഒരു തിയേറ്റർ ഉണ്ട്, അതിപ്പോൾ ചർച്ചായിട്ട് മാറി. അമേരിക്കൻ എംബസി ഉള്ള മൗണ്ട് റോഡ് ബ്രിഡ്ജിൻ്റെ ആപ്പോസിറ്റ് നോക്കിയാൽ സഫേർ, എമറാൾഡ് തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇപ്പോൾ അവിടെ സർവീസ് തുടങ്ങാൻ തുടങ്ങി. പ്രൈസ് അല്ലാഡ്. അങ്ങനെ വലിയ സിനിമാ തിയേറ്ററുകളൊക്കെ ചർച്ചകളായിട്ട് മാറിക്കൊണ്ടിരുന്നു. മെഡ്രാസിൽ മാത്രമല്ല, ഇന്ത്യ മുഴുക്ക ഒരു വലിയ ഉണർവാണ്. പ്രൈസ് അല്ലാഡ്. ഹല്ലേലൂയ. കോയമ്പത്തൂരിലെയും സേലത്തിലെയും മധുരയിലെയും എല്ലാ ഇടങ്ങളിലും ചർച്ചുകൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. 2% അല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻസ്, ഇപ്പോൾ 13% ആണ്. പ്രൈസ് അല്ലാഡ്. കേരളത്തിലും ദൈവം പ്രവർത്തിക്കുന്നു. എത്ര പേർക്ക് അറിയാം കോട്ടയത്തിലെ അയ്യപ്പാസൻ പറഞ്ഞ വലിയ ഒരു ജൗളി കടവുണ്ട്, പ്രൈസ് അല്ലാഡ് ജൗളി സ്റ്റോർ. അതിൻ്റെ ഓണർ റച്ചയുടെ അനുഭവത്തിൽ വന്നു, പ്രൈസ് അല്ലാഡ്. അവിടെ വീടിൻ്റെ മുൻപിലിരുന്ന പ്രതിമ ആ വിഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ പല ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വേലകൾ വളരെ ജരൂറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, പ്രൈസ് അല്ലാഡ്. നിങ്ങളും ആ ഇന്ത്യയിലുള്ള ഉണർവ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലിരുന്ന് ഒരു വലിയ ഉണർവ് പുറപ്പെട്ട് ലോകം മുഴുവതും പട്ടി പിടിക്കാൻ പോകുന്നു, പ്രൈസ് അല്ലാഡ്. അത് വളരെ അടുത്ത് വരുന്നു, പ്രൈസ് അല്ലാഡ്. ആ ഉണർവിൽ നിങ്ങളും പങ്കുദാരായിട്ട് മാറണം. അതുകൊണ്ട് അതുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സ്വന്തം ദേശത്തിലിരുന്ന് ലോകം മുഴുവതും ഒരു വലിയ ഉണർവ് പട്ടി പിടിക്കുവാൻ നമ്മുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യം പറയുവാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. മീഖയുടെ പുസ്തകം 2:13 വായിക്കാം. ബുക്ക് ഓഫ് മീഖ ചാപ്റ്റർ 2:13 വായിക്കാം. മീഖ ചാപ്റ്റർ 2:13 പ്രൈസ് അല്ലാഡ്. തകർക്കുന്നവൻ അവർക്ക് മുൻപായി എന്നെ ചെയ്യുന്നു, പുറപ്പെടുന്നു. പ്രൈസ് അല്ലാഡ്. അരുമയാണ് ദൈവജനമേ, ദൈവത്തിൻ്റെ വചനങ്ങളിൽ നാം വായിക്കുമ്പോൾ ഉൽപ്പത്തിയിലിരുന്ന് വെളിപ്പാട് വരെ ദൈവത്തിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 272 നെയിംസ് ദൈവത്തിന് പേരുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് അല്ലാഡ്. ചില സ്ഥലങ്ങളിൽ ദൈവം തന്നെ തൻ്റെ പേരെന്നെ പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് യഹോവാണ്. പ്രൈസ് അല്ലാഡ്. മോശയോട് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നവനാണേ ഇരിക്കുന്നവൻ. പ്രൈസ് അല്ലാഡ്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ദൈവം തന്നെ തൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവത്തെ പേര് ചൊല്ലി വിളിക്കുന്നു, പ്രൈസ് അല്ലാഡ്. അതുമാത്രമല്ല, ദൈവ മക്കൾ പലരും ദൈവത്തിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഹാഗാർ ഇങ്ങനെയാണ് ദൈവത്തിനെ വിളിച്ചത്, നീരെന്നെ കാണുന്ന ദൈവം, പ്രൈസ് അല്ലാഡ്. ദാനിയൽ പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം, പ്രൈസ് അല്ലാഡ്. ദാവീദ് പറഞ്ഞു, പ്രാർത്ഥനയെ കേൾക്കുന്ന ദൈവം, പ്രൈസ് അല്ലാഡ്. ഇങ്ങനെ ഒവ്വൊരുത്തരും അവരുടെ അനുഭവങ്ങളിൽ കൂടെ ദൈവത്തിന് പല പേരുകൾ കൊടുത്തിരിക്കുന്നു, പ്രൈസ് അല്ലാഡ്. ആനാൽ മിക പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, തകർക്കുന്നവൻ, പ്രൈസ് അല്ലാഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് എന്തുവാ പേര് കൊടുത്തിരിക്കുന്നത്? തകർക്കുന്നവൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം അരുമയാണ് ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും തകർക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ തകർക്കുന്ന രാജ്യൻ നമുക്ക് മുൻപായി കടന്നു പോകുന്നു, പ്രൈസ് അല്ലാഡ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും ദൈവം മാറ്റിക്കളയും, പ്രൈസ് അല്ലാഡ്. ഹല്ലേലൂയ. യോബ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നു, 42:2 വായിക്കുമ്പോൾ, നീ ചെയ്യാൻ നിനയ്ക്കുന്നത് ഒന്നും തടയപ്പെട്ടു പോകുന്നില്ല, പ്രൈസ് അല്ലാഡ്. നീ ചെയ്യാൻ ഓർക്കുന്ന വിഷയം ഒന്നും തട ചെയ്യാൻ ലോകത്തിൽ യാരുമേ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതെ ആരും എന്നെ ചെയ്യാനൊക്കത്തില്ല, തട ചെയ്യാനൊക്കത്തില്ല, പ്രൈസ് അല്ലാഡ്. അങ്ങനെ ഉള്ള ഒരു ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അരുമയാണ് ദൈവജനമേ, ഞാൻ ദൈവത്തിന് എപ്പോഴും ഒരു പേര് കൊടുക്കും, അവൻ ഒരു ബുൾഡോസറാണ്, പ്രൈസ് അല്ലാഡ്. ബുൾഡോസർ. ബുൾഡോസർ അറിയാമോ? ഇവിടെയൊക്കെ എങ്ങനെയാണ് അറിയത്തില്ല? ഇവിടെ എല്ലാം വളരെ സ്മാർട്ടാണ്. റോഡുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യം അറിയാം. അതും വിശേഷമായ മെഡ്രാസ് 100 റോഡായിട്ട് ഗവൺമെൻറ് ഫാം ചെയ്തിരിക്കും. ആനാൽ അത് നാലാക അവിടെ ഉള്ള ആൾക്കാർ എന്നെ ചെയ്യുന്ന അറിയാമോ? എൻക്രോച്ച്മെൻറ്റ് ചെയ്ത് ഗവൺമെൻറ് ഹൈവേ റോഡിൽ അവരുടെ വീടും കടകളൊക്കെ പണിതുക. പിന്നെ 100 റോഡ് 30 റോഡായിട്ട് മാറും. ഒരു ബസ്സോ ഒരു കാറോ പോകുന്നു പറഞ്ഞ ഇടം കാണത്തില്ലേ? അപ്പോൾ ഇങ്ങനെ ഡെവലപ്പായി വരുമ്പോൾ ഗവൺമെൻറ് പറയും, ഇത് ഹൈവേ റോഡാണ്, 100 റോഡാണ്, അതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ് സ്ഥലത്തെ എടുത്തിരിക്കുന്നവരെല്ലാം എന്നെ തരണം, ഒളിഞ്ഞ് മാറി തരണം പറഞ്ഞ് ഒരു നോട്ടീസ് അയക്കും. ഉടനെ അവിടെ ഉള്ള ആൾക്കാർ പറയും, ഓ ഞങ്ങൾ 30 ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഞങ്ങൾ കച്ചവടം ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾ മാറത്തില്ല എന്ന് പറഞ്ഞ് ഒരുത്തർ ജയലളിതയുടെ കൂടി പിടിക്കും, ഇന്നൊരുത്തർ കരുണാനിധിയുടെ കൂടി പിടിക്കും, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ആണാലും ഗവൺമെൻറ് വീണ്ടും ഒരു നോട്ടീസ് അയക്കും, ഇത്രാം തീയതി 3:00 ഞങ്ങൾ വരുന്നുണ്ട്, ആ സമയത്ത് മുൻപ് നിങ്ങളുടെ ഉടമകളൊക്കെ എടുത്ത് എന്നെ ചെയ്യണം, മാറ്റണം എന്നത് പറയും. അവർ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയം പാർത്ത് ആദ്യം ഒരു പോലീസ് ജീപ്പ് വരും, പിന്നെ കോർപ്പറേഷൻ്റെ ഒരു വേനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും, ബുൾഡോസർ വരുന്നു, നിങ്ങളെല്ലാം മാറിക്കോ മാറിക്കോ, എല്ലാം അടിച്ച് തകർക്കാൻ പോകുന്നു പറയും. ഇവന്മാർ എത്ര ശബ്ദമായിട്ട് വാൾക ഒലികൻ പറഞ്ഞുകൊണ്ടിരുന്നാലും ബുൾഡോസർ തൻ്റെ വേല തുടങ്ങും, പ്രൈസ് അല്ലാഡ്. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന വലിയ കടകളും വീടുകളെല്ലാം കൊഞ്ച നേരത്തിൽ കുറച്ച് സമയം കൊണ്ട് പൂരാത്തിയും തട്ടിക്കളയും, പ്രൈസ് അല്ലാഡ്. ഹല്ലേലൂയ. അങ്ങനെ തട്ടിയതാണ് ഇപ്പോഴുള്ള മുഹപ്പേർ റോഡ്, പ്രൈസ് അല്ലാഡ്. അണ്ണാ മെഡ്രാസിൽ വന്നവർക്ക് അറിയാം, അണ്ണാ നഗർ തിരുമംഗലം ഏരിയയിൽ വലിയൊരു മീൻ മാർക്കറ്റായിരുന്നത്. അതിൻ്റെ ആപ്പോസിറ്റിലാണ് എൻ്റെ വീട്. പ്രൈസ് ഉള്ള ആ മീൻ മാർക്കറ്റ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ബസ് കൂടെ ആ റോട്ടിൽ പോകാൻ ഒക്കാതിരുന്നു. എന്നാൽ ഒരു സമയം ആ ബുൾഡോസർ വന്ന് അവിടെ എല്ലാം തകർത്ത് കളഞ്ഞു. പ്രൈസ് ഉള്ള ഇപ്പോൾ അത് വലിയൊരു ടൂ വേ റോഡായിട്ട് മാറി. പ്രൈസ് ഉള്ള അരുമയാണ് ദൈവജനമേ. നമ്മുടെ ജീവിതത്തിലും കൂടെ ചില നേരങ്ങൾ പിശാസ് അല്ലത് ലോകം വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളൊക്കെ കൊണ്ടുവരും. പ്രൈസ് ഉള്ള എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് എത്ര വർഷത്തിൻ്റെ തടസ്സമായിരുന്നാലും അതെല്ലാം മാറ്റുവാൻ ദൈവത്താൽ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങളിൽ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. തടസ്സങ്ങളെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ എന്തുവാ തടസ്സമായിട്ടിരിക്കുന്നത്, അത് ദൈവത്തോടുകൂടെ ഏൽപ്പിച്ചു കൊടുക്കുക. ബുൾഡോസറായ ദൈവം അവയിലെല്ലാം മാറ്റി നിങ്ങളെ സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിക്കുവാനും സ്വതന്ത്രമായിട്ട് ലോകത്തിൽ അവർക്ക് വേണ്ടി സാക്ഷിയായി നിൽക്കുവാനും ദൈവം സഹായിക്കും. പ്രൈസ് അല്ലാൻ. നമ്മുടെ ബൈബിൾ നാം വായിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ചരിത്രം, ഇസ്രയേലിൻ്റെ ഹിസ്റ്ററി നാം വായിക്കുമ്പോൾ അവർക്ക് പലവിധമായ തടസ്സങ്ങളാണ് വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാല് തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു. ആദ്യം മിസ്രയീം. 430 വർഷങ്ങൾ ആ മിസ്രയീമിൽ അവർ അടിമകളായിട്ട് അവർ ജീവിച്ചു. ആ അടിമത്തനത്തിലിരുന്ന് അവരെ വിടുവിക്കാൻ ദൈവം തീരുമാനിച്ചു, മോശയെ അയച്ചു. പ്രൈസ് ലോർഡ്. മോശയോട് പറഞ്ഞു, നീ പാർവോനോട് പോയി പറ, എൻ്റെ ജനം എന്നെ ആരാധിക്കാൻ വേണ്ടി അവരെ എന്നെ ചെയ്യണം, അവരെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പാർവോനോട് പോയി മോശയെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്തിനാ വിടുന്ന്, ആ ദൈവം യാറ്, ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവവചനം വായിച്ചാൽ ആ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഏകദേശം 12 പ്രവാസം ദൈവം തൻ്റെ ദാസനോട് പറഞ്ഞു, എൻ്റെ ജനം എന്നെ ആരാധിക്കാൻ വേണ്ടി അവരെ വിട്ടയക്കുക. ഹല്ലേലൂയ. എൻ്റെ ജനം എന്നെ ആരാധിക്കാൻ വേണ്ടി വിട്ടയക്കുവാനെന്ന് 12 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ആണാൽ ഈ പാർവോൻ അവരെ വിടാതെ ഇങ്ങനെ തട ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. അരുമയാണ് ദൈവജനമേ, ഇന്നും കൂടെ ലോകത്തിൽ നാം നോക്കുമ്പോൾ ലോകം പാവം പിശാസാകിയ പാർവോൻ തൻ്റെ ജനം, ദൈവജനം ദൈവത്തെ ആരാധിക്കാൻ ഇരിക്കാൻ വേണ്ടി അവരിൽ എന്നെ ചെയ്യുന്നു, തടസ്സം ചെയ്തു വെയ്ത്തിരിക്കുന്നു. പലവിധമായ തടസ്സങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. ആണാൽ ഈ തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റിക്കളഞ്ഞു. പ്രൈസ് ലോർഡ്. 10 വിധമായ വാദകളാണ് ആ എഗിപ്തിലെ ദൈവം കൊണ്ടുവന്നു. സ്തോത്രം. 9 വാദകൾ അയച്ചും ഈ പാർവോൻ്റെ ഹൃദയം എന്നെ ചെയ്തില്ലേ, മാറിയില്ല. ഇന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ട്, അതായത് കൊഞ്ച നേരം അവൻ മാറിയത് കൂട്ട് അവൻ പറയും, പിന്നെ വീണ്ടും എന്നെ ചെയ്യും, അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോകും. ഇന്നലെ രാത്രി പാസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ, സ്റ്റബൺ ഹാർട്ട്, ഒരു കല്ലാണ ഹൃദയം, ഒരു മയമില്ലാതെ ഒരു ഹൃദയമാണ് പാർവോണിക്ക് ഇരുന്നത്. അവൻ ജനത്തെ വിടത്തില്ലെന്ന് പറഞ്ഞ് അവൻ വളരെ ഇതായിരുന്നു. ആണാലും ദൈവം വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു. കടേശിലെ നാം വായിക്കുമ്പോൾ കുഞ്ഞാട് ഒരാടെ അടിച്ച് അത് രക്തത്തെ നിലക്കാലിൽ പൂശുമ്പോൾ ഏത് വീടുകളിൽ രക്തം പുരട്ടിട്ടുണ്ടോ ആ വീടുകളെല്ലാം സംഹാരദൂതൻ എന്നെ ചെയ്തില്ലേ, കയറത്തില്ലേ. പ്രൈസ് ലോർഡ്. രക്തം പുരട്ടാതെ വീടുകളിലെല്ലാം സംഹാരദൂതൻ കയറി. പാർവോൻ്റെ കുടുംബത്തിൽ വീട്ടിലിരുന്ന് ആ സാധാരണ മനുഷ്യൻ്റെ വീട് വരെ സംഹാരദൂതൻ കയറി. പ്രൈസ് ലോർഡ്. അവരുടെ ആൺമക്കൾ, തലച്ചൻ പിള്ളയിൽ എല്ലാവരെയും അടിച്ചു. ആ രക്തത്താൽ, ആ രക്തം കണ്ട് പാർവോൻ ജനത്തെ വിട്ടയച്ചു. പ്രൈസ് ലോർഡ്. വിട്ടയച്ചത് മാത്രമല്ല, അവർക്ക് പല ഗിഫ്റ്റും കൊടുത്ത് അവരുടെ വളരെ പെട്ടിന് പോകുന്ന പറഞ്ഞ് അവരുടെ പറഞ്ഞയച്ചു. പ്രൈസ് ലോർഡ്. രക്തത്താൽ തൻ്റെ ജനത്തിന് ദൈവം വിടുതൽ കൊടുത്തു. അരുമയാണ് ദൈവജനമേ, ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെല്ലാം മാറുവാൻ യേശുവിൻ്റെ രക്തത്താൽ കഴിയും. പ്രൈസ് ലോർഡ്. നമ്മൾ ക്രിസ്തു കുടുംബത്തിൽ ജനിച്ചവരായിരുന്നാലും നമുക്ക് പല പാരമ്പര്യങ്ങൾ ഉള്ളതായിരുന്നാലും യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ നമുക്കൊരു നിരന്തരമാണ് വിടുതലുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴും യേശുവിൻ്റെ രക്തം യാരെല്ലാം വിശ്വസിക്കുന്നു, യാരെല്ലാം യേശുവിൻ്റെ രക്തത്തെ ആശ്രയിക്കുന്നു, അവർക്കെല്ലാം ദൈവം വിടുതൽ കൊടുക്കുവാൻ ശക്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മയും നമ്മുടെ കുടുംബത്തെയും എപ്പോഴും യേശുവിൻ്റെ രക്തത്തിൽ നമ്മൾ എന്നെ ചെയ്ത് കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ലോർഡ്. ഒവ്വൊരു ദിവസവും രാവിലെ എന്തിരിക്കുമ്പോൾ ദൈവമേ നിൻ്റെ രക്തം എൻ്റെ വീട്ടിൽ പൂശണമേ, എൻ്റെ കാറിൽ പൂശണമേ, കർത്താവേ മക്കൾ മേലിൽ പൂശണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളെയും മാറ്റി ദൈവം അത്ഭുതമായിട്ട് നമ്മെ നടത്തും. പ്രൈസ് ലോർഡ്. രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. പ്രൈസ് ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ആ രക്തത്താൽ വിടുതൽ പ്രാപിച്ചവനാണ് ഞാൻ. മുൻപേ പറഞ്ഞ കൂട്ട്, എൻ്റെ അപ്പച്ചൻ വലിയ ഒരു പാസ്റ്ററാണ്, സീനിയർ പാസ്റ്ററാണ് ഐ പി സിയിലെ. പ്രൈസ് ലോർഡ്. എൻ്റെ വീട്ടിൽ വീട് ഒരു ജപ പ്രയായിരുന്നു. പ്രൈസ് ലോർഡ്. അതാ ഫെയ്ത്ത് ഹോം. ഞാൻ ജനിച്ചതേ ഫെയ്ത്ത് ഹോമിലെയാണ്. ആണാലും എൻ്റെ യവന കാലത്തിൽ ഏകദേശം ഒരു 10 വർഷം ചെയിൻ സ്മോക്കറായിട്ട് ഞാൻ ജീവിച്ചു. ഭയങ്കര കുടികാരനായിട്ട്, ഡ്രങ്കറായിട്ട്, എല്ലാവറ്റുമാണ് ലോകത്തിലുള്ള എല്ലാ പാപത്തെയും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടിരുന്നു. നിങ്ങൾ ചിന്തിക്കുക, ഇതെന്ത് പാടാത്? ഒരു പാസ്റ്റയുടെ മോൻ ഇത്ര ഇതായി പാസ്റ്റ് ചെറിയല്ലയോ, പാസ്റ്റ് ഏലിയുടെ കൂട്ട് പാസ്റ്റ് തൻ്റെ മക്കളെ ശരിക്ക് വളർത്തില്ലയോ നിങ്ങൾ ചിന്തിക്കാം. സ്തോത്രം, എൻ്റെ അപ്പച്ചൻ വളരെ സ്ട്രിക്റ്റായ മക്കളെ വളർക്കുന്നവരാണ്. പ്രൈസ് അല്ലാഡ്, എന്നാൽ അവർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ദാസനാണ്. അതുകൊണ്ട് വളരെ വിശുദ്ധിയും വേറുപാടും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരുന്നു. വീട്ടിൽ ഇരിക്കുമ്പോൾ വിശുദ്ധമായിട്ടിരിക്കും ഞാൻ, എന്നാൽ പുറത്തു പോകുമ്പോൾ ഭയങ്കരമാണ് കൂട്ടുകെട്ടാൻ എനിക്ക് കിട്ടിയത്. എൻ്റെ പേര് ജോൺസൺ, എന്നാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നെയിം അറിയാമോ? ഒരുത്തൻ്റെ പേര് മണ്ടവെട്ടി, ഇന്നൊരുത്തൻ്റെ പേര് ഇയ്യക്കണ്ണൻ, ഇന്നൊരുത്തൻ്റെ പേര് ആട്ടുകണ്ണൻ. എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് പേര് പൊക്കി. ഇവന്മാരാ എൻ്റെ ഫ്രണ്ട്സ്. ഇവരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും പഠിക്കാത്തവരും വളരെ മോശമായ കുടുംബത്തിൽ ജനിച്ചവരുമാ. അതുകൊണ്ട് അവരോടുകൂടെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെച്ചപ്പോൾ അവരുടെ സ്വഭാവങ്ങളെല്ലാം എനിക്കും കിട്ടി. ഇന്ന് പല പാസ്റ്റർമാരുടെ മക്കളും വിശ്വാസികളുടെ മക്കളും വഴിതിരിഞ്ഞു പോകാനുള്ള കാരണം എന്തോ അവരുടെ പേരൻസിൻ്റെ കുറ്റം കൊണ്ടാണ് അല്ലേ? ഇവരുടെ ബാഡ് ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് അരുമയാണ് ദൈവജനമേ, ഇന്ന് പലരും ബാഡ് ഫ്രണ്ട്ഷിപ്പ് മൂലമായിട്ട് ജീവിതം തകർന്നു പോകുന്നു. എൻ്റെ ജീവിതം അങ്ങനെ തകർന്നതാണ്. 10 വർഷം ഒരു ജയിൽ പുള്ളിയായിട്ട് ഞാൻ കളഞ്ഞതാണ്. പല ജയിലുകളിൽ, സെൻട്രൽ ജയിലിലും സബ് ജയിലിലും ഞാൻ കടന്നതാണ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു, അവരുടെ രക്തത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു, ദൈവമേ ഈ മോനെ വിടുവിക്കണമേ. എങ്ങനെയാവത്, എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒരു വലിയ ഒരു പ്രാർത്ഥന റിക്വസ്റ്റായിരുന്നു. എൻ്റെ അമ്മച്ചി എല്ലാ ഞായറാഴ്ചയും സാക്ഷി പറയും, എൻ്റെ മോനെ ദൈവം രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടാൽ മതി എന്ന് അവർ പ്രാർത്ഥിച്ചത്. സ്തോത്രം, ദൈവം എന്നെ രക്ഷിച്ചത് മാത്രമേ ദൈവദാസനായിട്ട് മാറ്റി. പ്രൈസ് അല്ലാ. ഏത് മോന് വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ അപ്പച്ചനും അമ്മച്ചും പോലീസിലൊക്കെ എഴുതി കൊടുത്തോ, ആ മോനോടെ കടയിൽ വരെയും അവർ ജീവിച്ചത്. പ്രൈസ് അല്ലാ. ഹല്ലേലൂയ. അരുമയാണ് ദൈവജനമേ, യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. 1979 ജനുവരി മാസം എൻ്റെ ഭയങ്കരമായ പാപത്താൽ ഭയങ്കരമായ രോഗം എന്നെ കയറി പിടിച്ചു. പോലീസുകാരുടെ അടി കൊണ്ട് ദേഹമെല്ലാം ഭയങ്കരമായിട്ട് ബാധിക്കപ്പെട്ടവനായി ഞാൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തനിച്ച് നിന്നുകൊണ്ടിരുന്നപ്പോൾ മുടിയൻ പുത്രൻ്റെ കൂട്ട് തൻ്റെ വീട്ടിൽ ഞാൻ ഒന്ന് പുറമോട്ട് തിരിഞ്ഞു നോക്കി. എൻ്റെ അപ്പച്ചൻ വലിയ പാസ് എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും മോറിസറിലെ ബൈബിൾ സ്കൂളിലെയും SABC HBI ഇങ്ങനെ വലിയ ബൈബിൾ സ്കൂളിലും പഠിച്ച് എല്ലാവരും ദൈവദാസന്മാരായിരിക്കുമ്പോൾ ഞാൻ മാത്രം ഭയങ്കരമായ ഒരു കുടികാരനായിട്ട്, ഒരു ഭയങ്കര ബെഗറായിട്ട്, അല്ലെങ്കിൽ ഒരു തീഫായിട്ട് ആയിപ്പോയില്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ഓർത്തപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. അപ്പോഴാണ് ദൈവനോട് സംസാരിച്ചു, നിൻ്റെ ജീവിതത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടു, ഞാൻ എന്നെ മാറ്റാം, ഞാൻ എന്നെ ഒരു നല്ല മനുഷ്യനായിട്ട് മാറ്റാൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ കായപ്പെട്ട കരം, യേശുവിൻ്റെ ചോര ഒഴുകുന്ന കരം എൻ്റെ തലയിൽ വന്ന് അങ്ങനെ ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രിക് ഷാക്ക് അടിപ്പതുപോലെ എൻ്റെ ദേഹത്തിൽ ഉണർന്നു. ഒരു സെക്കൻഡിൽ എൻ്റെ പാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ദൈവം എനിക്ക് വിടുതൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ രക്തം കൊണ്ടാണ് ദൈവം എന്നെ വിടുവിച്ചത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പച്ചൻ പാസ്റ്ററായതുകൊണ്ട് ഞാനും പാസ്റ്ററായി എന്ന് പറയാൻ എനിക്ക് സാക്ഷിയല്ലേ? അരുമയാണ് ദൈവജനമേ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തിലെയും അതേ യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വിടുതലെ കൊടുക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമതായി ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ വന്ന വലിയ ഒരു തടസ്സമാണ് എന്തുവാണെന്നറിയാമോ? വായിക്കാം, പുറപ്പാടിൻ്റെ പുസ്തകം 14:16 വായിക്കുമ്പോൾ, മിസ്രയീമിൽ ഇരുന്ന് വിടുതലെ പ്രാപിച്ച് പോയ ജനം മരുഭൂമിയിൽ അവർ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്ന വലിയൊരു ചുമന്ന കടലാണ്, ചെങ്കടൽ, റെഡ് സി. റെഡ് സി അവർക്ക് മുൻപായി നിൽക്കുന്നു. പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഫാർവോണമുണ്ട്, ആൾക്കാരും പുറമോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇവരെ പിടിക്കാൻ വേണ്ടി ഈ ലോകവും പാപവും പിശാസും നമ്മൾ ഒരിക്കലും വിടത്തില്ല. അത് കടേശി വരെ, നമ്മൾ ചാകുന്ന വരെ നമ്മുടെ പിന്നാലെ എന്നെ ചെയ്തുകൊണ്ടിരിക്കും, വന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കണം പറയുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ഇങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ അവർ മോശയോട് കരഞ്ഞ്, അയ്യോ ഇങ്ങനെ ഇങ്ങനെ വന്ന് ആയിപ്പോയല്ലോ, എന്ത് ചെയ്യും, വലിയൊരു തടസ്സമായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവർ കരഞ്ഞപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നിൻ്റെ കയ്യിൽ എന്തുകൊണ്ട് ആ വടി ഒന്ന് എന്നെ ചെയ്യുക, അങ്ങോട്ട് ഒന്ന് നീട്ടാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ വടി ആ നീട്ടിയപ്പോൾ ആ ചുമന്ന കടലിൻ്റെ തടസ്സം ദൈവം മാറ്റി തന്നു. പ്രൈസ് ദി ലോർഡ്. അരുമയാണ് ദൈവജനമേ, ഇന്നും കൂടെ ഭയങ്കരമായ തടസ്സമായ രോഗങ്ങൾ, ചുമന്നെന്ന് പറഞ്ഞാൽ, റെഡെന്ന് പറഞ്ഞാലേ ബ്ലഡാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ചുമന്ന തടസ്സങ്ങൾ, രക്തത്തിൽ വരുന്ന ഡിസീസുകൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ദൈവവചനമാകിയ കോല ഒന്ന് നീട്ടവേണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 23:4 വായിക്കുമ്പോൾ, അവൻ്റെ കോളും തടിയും എന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്, നിങ്ങളെ വിടുതല കൊടുക്കുന്നതാണ്. ദൈവം തൻ്റെ വചനത്തെ അയച്ച് അവരിൽ എന്നെ ചെയ്യും, സൗഖ്യമാക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വചനം നമ്മൾ എടുത്ത് സംസാരിക്കുമ്പോൾ, ആ വചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ വചനം കൊണ്ട് നമുക്ക് ദൈവം വിടുതൽ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരുമയാണ് ദൈവജനമേ, ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ വചനം, അരുമയാണ് ദൈവജനമേ, അത് ഒരു ജീവിക്കുന്ന വചനമാണ്. പ്രൈസ് അല്ലാൻ, അതിൽ ഭയങ്കര ശക്തി ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ഭയങ്കര ഒരു വല്ലമയുണ്ട്. പ്രൈസ് അല്ലാൻ, നമ്മൾ ഏതോ ഒരു പുസ്തകത്തിൽ എഴുതപ്പെട്ട ഒരു വാക്കുകൂട്ടല്ല, അത് ഭയങ്കര ജീവനുള്ള ഒരു വാർത്തയാണ്. പ്രൈസ് അല്ലാൻ. ഈ വചനം, ഈ ബൈബിളിൽ മാത്രം 30,000 പ്രാമിസസ് വേർഡ്സ് ഉണ്ട്. 30,000 പ്രാമിസസ് വേർഡ്സാണ് ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഒവ്വൊരു നാളും എടുത്ത് എന്നെ ചെയ്യുക, വായിക്കുക, ഉള്ളത് അത് എടുത്ത് ഏറ്റു പറയുക. ദൈവമേ ഇങ്ങനെ പറഞ്ഞിട്ട്, എക്സാമ്പിളായിട്ട് 91 സങ്കീർത്തനം 91 സാംസിൽ വായിക്കുമ്പോൾ ഒരു വാദയും നിന്റെ ഭവനത്തിൽ എന്നെ ചെയ്യത്തില്ല. അടുക്കയിൽ ഈ വചനം ദൈവം ഒന്ന് എടുത്ത് പറയണം. പ്രൈസ് അല്ലാഹ്. അപ്പോൾ ഒരു വാദയും നമ്മുടെ ഭവനത്തിൽ എന്നെ ചെയ്യത്തില്ല, അടുക്കത്തില്ല. ഒരു പ്രാവശ്യം ഒരു ചർച്ചിലെ ഒരു പാസ്റ്റർ എപ്പോഴും പറയും, നമ്മുടെ സാക്ഷിൻ്റെ സമയത്തിൽ സാക്ഷി പറയുന്നവർ മറ്റവരുടെ ഉത്സാഹത്തിന് വേണ്ടിയുള്ള സാക്ഷിയായിട്ടിരിക്കണം, അങ്ങനെയുള്ള സാക്ഷിയെ പറയാൻ ഒക്കത്തുള്ളൂ പറയും. ആണാൽ ഒരു അമ്മച്ചി എല്ലാ ഞായറാഴ്ച എഞ്ചി സാക്ഷ്യം പറയും, കഴിഞ്ഞാഴ്ച എല്ലാം അസുഖം മാറുന്നു, ശനിയാഴ്ച കുറച്ച് വിടുതൽ കിട്ടിയത്, അതുകൊണ്ട് ഇന്ന് ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ അമ്മച്ചിയുടെ സാക്ഷി എല്ലാ ആഴ്ചയിലും എന്തുവാ? അസുഖം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഭർത്താവിന് അസുഖം മാറുന്നു, അതുക്ക് മുന്നേ ആഴ്ച ഇങ്ങനെ, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ. ഒവ്വൊരുത്തരും ഒവ്വൊരു ആഴ്ചയിലും ഒവ്വൊരു കാര്യമായി ഈ അമ്മച്ചി അസുഖത്തിൻ്റെ സാക്ഷിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ഒരു ദിവസം ഇവരുടെ വീട്ടിൽ പോയി ബൈബിൾ സ്റ്റഡി എടുക്കാൻ പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൻ്റെ മുറ്റത്തിൽ പോയി ആ ഡോറിൽ പോയി തട്ടാൻ നോക്കിയപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, വാദൻ എൻ്റെ ഭവനത്തെ അടുക്കയിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നല്ല വചനം എഴുതിയിട്ടുണ്ടല്ലോ പറഞ്ഞ അമ്മച്ചി കഥവ തിരഞ്ഞപ്പോൾ അകത്ത് പോയി ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയപ്പോൾ അവിടെ ഉള്ള പെട്ടിയിലും എഴുതിയിട്ടുണ്ട്, വാദൻ എൻ്റെ ഭവനത്തെ എന്നെ ചെയ്യത്തില്ലേ. ആദ്യം ഒരു കാർഡ്ബോർഡിൽ എഴുതിയിരുന്ന, അകത്ത് പോയി നോക്കിയാൽ നല്ല ഫ്ലവറൊക്കെ വെച്ച് ഒരു നല്ല ബോർഡ്, വേറെ ഒരു വ്യത്യാസമായ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, അമ്മച്ചി വചനമെല്ലാം ഒരേ വചനം പല സൈസിൽ എഴുതി വെച്ചിട്ടുണ്ട്, വാദൻ എൻ്റെ ഭവനത്തിൽ അടുക്കത്തില്ലെന്ന്, പിന്നെ എന്തിനാ അമ്മച്ചി ഇങ്ങനെ എല്ലാ ഞായറാഴ്ച വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ ആ വചനം ഒന്ന് നല്ലപോലെ വായിച്ചു നോക്കുന്നു പറഞ്ഞു. പാസ്റ്റർ ശക്തമായിട്ട് വായിച്ചു, വാദൻ എൻ്റെ ഭവനത്തിൽ അടുക്കുകയില്ലേ. കണ്ടോ പാസ്റ്ററെ വചനം എങ്ങനെ അറിയിക്കുന്നു, കണ്ടോ, വാദൻ എൻ്റെ ഭവനത്തെ അടുക്കത്തിലിരിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ ഭവനത്തിൽ എപ്പോഴും പ്രശ്നമെന്ന് പറയും. പ്രൈസ് അല്ല. ഇങ്ങനെയൊക്കെ വചനത്തെ എടുത്താൽ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാൻ ഒക്കത്തുള്ളൂ? വചനം നമുക്ക് വേണ്ടി എഴുതിയതാണ്. ചിലർ പറയുന്നത് ഇത് ആബ്രഹാമുക്ക് വേണ്ടി എഴുതിയതാണ്, ഇത് ദാവീദോട് പറഞ്ഞതാണ്, ഇത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, അതുകൊണ്ട് നമുക്കൊന്നും വിശേഷമില്ല എന്നാ പറയും. നാട്ടിലൊരു അപ്പച്ചനും പറഞ്ഞു, ഡാ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയ, കോളഞ്ചേരിക്കാരനക്ക് എന്താണ് ചോദിച്ചു. കോളഞ്ചേരിക്കാരനക്ക് എന്തുവാ പൗലോസ് കൊരിന്ത്യർക്കൽ എഴുതിയെന്നാ ചോദിച്ചു. അരുമയാണ് ദൈവജനമേ, ഇന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഈ വചനം നമുക്ക് വേണ്ടി എഴുതിയതാണ്, ദൈവം എനിക്ക് വേണ്ടി കൊടുത്തതാണ്. ഈ 30,000 വേഴ്സസും എനിക്ക് വേണ്ടി ദൈവം കൊടുത്തതാണ് പറഞ്ഞ് ആ വചനങ്ങൾ നമ്മൾ വിശ്വസിച്ചാൽ, അത് ഏറ്റു പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ രോഗങ്ങളിൽ നിന്ന് ദൈവം തടസ്സങ്ങളെ മാറ്റിത്തരും. പ്രൈസ് അല്ലാഹ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് അവർക്ക് വന്ന വലിയ ഒരു തടസ്സമാണ് ജോശുവാവിൻ്റെ പുസ്തകം 3:15 വായിക്കുമ്പോൾ, ജോർദാൻ നദി, അവർ 40 മരുഭൂമി യാത്ര കഴിഞ്ഞ് അവർക്ക് കാനാൻ ദേശത്തിന് വേണ്ടി പ്രവേശിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കാനാൻ ദേശത്തെ കാണുന്നു, ആണാൽ വലിയ ജോർദാൻ എന്നെ ചെയ്യുന്നു, പ്രവകാച്ച് ഒഴുകിപ്പോകുന്നു. പ്രൈസ് അല്ലാഹ്. അപ്പോൾ ജോശുവാവോട് ജനങ്ങളെല്ലാവരും കരയാൻ തുടങ്ങി, അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, നമ്മൾ എങ്ങനെയാ പോകുന്നതെന്ന് പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ ജോശുവ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ദൈവദാസന്മാർ, പുരോഹിതന്മാർ, പെട്ടി ചുമക്കുന്ന ദൈവദാസന്മാർ പെട്ടിയും ചുമന്നുകൊണ്ട് എന്നെ ചെയ്യട്ടെ, ആ ജോർദാനിൽ കാൽ വയ്ക്കട്ടെ. അപ്പോൾ ജോർദാൻ എന്നെ ചെയ്യും രണ്ടായിട്ട് മാറുമെന്ന് പറഞ്ഞു. അരുമയാണ് ദൈവജനമേ, കണ്ടോ മൂന്നാമതായിട്ട് ദൈവം എങ്ങനെയാണ് തടസ്സം മാറ്റുന്നത്? ദൈവദാസന്മാരെ കൊണ്ടാണ്. ഈ ലോകത്തിൽ വരുന്ന ഭയങ്കരമായ പ്രശ്നങ്ങൾ, ഈ ജോർദാൻ എന്ന് പറഞ്ഞാലേ പ്രവാഹിച്ച് കറപുരണ്ട് ഒഴുകുന്ന വെള്ളം, കാൽ വെച്ച ഇഴുത്തുകളെയും. പ്രൈസ് അല്ലാഹ്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലമുള്ള ജീവിതമാണ്, പലതുമാണ് പോരാട്ടം നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ കുടുംബത്തിൽ ആഞ്ഞടിക്കുന്ന ഭയങ്കരമായ പോരാട്ടങ്ങളെ ജയിക്കുവാൻ പ്രൈസ് അല്ലാഹ് ദൈവം നമ്മുടെ ദൈവദാസന്മാരെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് അല്ലാഹ്. ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവദാസന്മാർ പറയുന്നത് കേൾക്കുക, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെല്ലാം ദൈവം എന്നെ ചെയ്യും മാറ്റിത്തരും. അതൊക്കെ എക്സാമ്പിളായിട്ട് നാം ദൈവവചനത്തിൽ പല കാര്യം നമ്മൾ വായിക്കാറുണ്ട്. എലിയാ പ്രവാചകൻ സാരിബാത്ത് ഊർ വെധവയുടെ വീട്ടിൽ പോയപ്പോൾ ക്ഷാമത്തിൻ്റെ സമയമായിരുന്നു. പ്രൈസ് അല്ലാഹ്. അവിടെ ഒന്നുമില്ല, കുറച്ച് മാവും കുറച്ച് എണ്ണയുമേ ഉള്ളൂ, അതെ കഴിച്ചിട്ട് ചാകാമെന്ന് അവർ ഓർത്തുകൊണ്ടിരുന്നു. ആണാൽ ദൈവദാസൻ ആ പവനത്തിൽ പോയി കാൽ വെച്ചപ്പോൾ ക്ഷാമം തീരുന്നവർ ആ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സ്തോത്രം. അതുമാത്രമല്ല, എലിജാ പ്രവാചകൻ സൂനേമിത്യാളുടെ വീട്ടിൽ പോയപ്പോൾ അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു, ആണാൽ ഒരു കൊച്ചില്ലാതിരുന്നു. ആ പ്രവാചകൻ അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ തങ്ങിയിരുന്ന അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ദൈവം ആ ദാസൻ മൂലമായി ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് അല്ലാൻ നല്ല ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ഇങ്ങനെ പല എക്സാമ്പിൾ പറയാം. അരുമയാണ് ദൈവജനമേ, നമ്മൾ ദൈവദാസന്മാരെ മാനിക്കുമ്പോൾ, ദൈവദാസന്മാരുടെ ആലോചന നമ്മൾ കേൾക്കുമ്പോൾ, അവരെ നാം അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കുമ്പോൾ, അരുമയാണ് ദൈവജനമേ, അത് മൂലമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെ ദൈവം മാറ്റിത്തരും. പ്രൈസ് അല്ലാൻ ഹല്ലേലൂയ. ദൈവത്തിലും വചനത്തിലും ഒത്തിരി കാര്യം പറയാറുണ്ട്, എന്നാൽ സമയമില്ലാകൊണ്ട് ഞാൻ വളരെ തിടുക്കത്തിൽ പോകുന്നു. അരുമയാണ് ദൈവജനമേ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രോബ്ലമായിരിക്കട്ടെ, അത് ആ തടസ്സങ്ങളെ മാറ്റുവാൻ വേണ്ടി ദൈവസമൂഹത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. എൻ്റെ സഭയിൽ ഞാൻ പറയാനുള്ള കാര്യം, ഹിന്ദുസായിരുന്നാലും അവർ ദൈവദാസന്മാരെ മാനിക്കുന്നവരാണ്. പ്രൈസ് ലാൽ. പിള്ളേർക്ക് ബർത്ത്ഡേ ഷർട്ട് മേടിച്ചാൽ കൂടെ പാസ്റ്റ് പ്രാർത്ഥിക്കാതെ ആ ഷർട്ട് അവരിടത്തില്ല. പ്രൈസ് ലാൽ. ഏന്നാ ഹിന്ദുസിൻ്റെ പളക്കം അങ്ങനെയാണ്. അവർക്ക് ഒരു പുതു ഡ്രസ്സ് മേടിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ ഷർട്ടിൻ്റെ ഇതിലെല്ലാം മഞ്ചൾ പുരട്ടിയിരിക്കും. കണ്ടിട്ടുണ്ടോ ഹിന്ദുസിൻ്റെ കാര്യങ്ങൾ? അതുകൊണ്ട് തന്നെ അവർ ക്രിസ്തീയ കാര്യത്തിൽ വന്ന ശേഷമും അവർ പ്രാർത്ഥിക്കാതെ ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ലാൽ. ഏത് വിഷയത്തിനും നമ്മൾ അവർക്ക് കൊച്ച് പ്രസവിക്കാൻ പോകുമ്പോൾ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, പിന്നെ ആശുപത്രി പോകുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, കുഴന്ത പിറന്നതിന് ശേഷം ഒരു പ്രാർത്ഥന, പിന്നെ കുഴന്ത തൊട്ടില പോടുമ്പോൾ വരയ്ക്കും പ്രാർത്ഥന ഉണ്ട്. അപ്പോഴും പാസ്റ്റർമാരെ വിളിച്ച് തൊട്ടില്ല പോടത്തുള്ളൂ. ഇങ്ങനെ എല്ലാ വിഷയത്തിനും അവർ പ്രാർത്ഥിച്ചേ പോകത്തുള്ളൂ. അരുമയാണ് ദൈവജാതം. ആ ദൈവദാസന്മാരെ മാനിക്കുന്നതുകൊണ്ട് ആ തമിഴ്നാട്ടിലെ ദൈവമക്കളെ ദൈവം ആശീർവദിക്കുന്നു. പ്രൈസ് അല്ല. എനിക്കറിയാം, ഞാൻ പുതിയതായിട്ട് പോയി വില്ലേജുകളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ പാവപ്പെട്ടവരാണ് എഴുതുക, ഷർട്ട് കൂടെ ഇടാതെ ചർച്ചയ്ക്ക് വരുന്നത്. അവിടെ നാം പല പ്രാവശ്യം എൻ്റെ ഷർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് അരി കൊടുത്ത് ആ പാവപ്പെട്ട ജനങ്ങളെ ദൈവഭാഗത്തിൽ കൊണ്ടുവരും. അവർക്ക് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവർ അങ്ങനെ തന്നെ അനുസരിക്കും. പ്രൈസ് ലാൻ. പാസ്റ്റർമാർ പറയുന്നതെല്ലാം അങ്ങനെ തന്നെ അനുസരിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ സ്ഥിതി ദൈവം മാറ്റും. പ്രൈസ് ലാൻ. അവരിൽ അനുഗ്രഹം പ്രാപിച്ച് ആ സഭയിൽ അവർക്ക് വലിയ മനുഷ്യരായിട്ട് ദൈവം മാറ്റിയിട്ടുണ്ട്. പ്രൈസ് ലാൻ. അതേസമയം അനുസരിക്കാത്തവരെ തറമട്ടും താഴ്ത്തിയും പോയിട്ടുണ്ട്. അതുകൊണ്ട് അരുമയാണ് ദൈവജനമേ, ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റുവാൻ ദൈവദാസന്മാരാൽ കഴിയും. ഹല്ലേലൂയാ. നാലാമതായിട്ട് കടേശിയായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത്, യോശുവാവിൻ്റെ പുസ്തകം 6:1 വായിക്കുമ്പോൾ യോർദാനെ കടന്ന് കാനാൻ ദേശത്തിൽ കാൽ വെച്ചു. പ്രൈസ് അല്ലാൻ. ആദ്യമായിട്ട് വരുന്നത് എരിഗോ പട്ടണമാണ്. പ്രൈസ് അല്ലാൻ. ആ എരിഗോ പട്ടണത്തിൻ്റെ അകത്ത് പോയി അവിടെ ഉള്ള നല്ല ഈത്തമ്പലം, പേരിച്ചമ്പലം എന്നാണ് തമിഴിൽ പറയുന്നത്, അതെല്ലാം നല്ല പോലെ കളിക്കാൻ പറഞ്ഞ് അവർ സന്തോഷമായിട്ട് പോകാൻ നോക്കിയപ്പോൾ എരിഗോയുടെ കോട്ടയുടെ കതവ് എന്നെ ചെയ്തിരിക്കുന്നു, അടച്ചിരിക്കുന്നു. പ്രൈസ് ലാൻ. അപ്പോൾ ദൈവത്തോട് അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, 7 ദിവസം 6 ദിവസം അത് ചുറ്റി വരിക. 7-ാം ദിവസം എന്നെ ചെയ്യുക, വീണ്ടും ചുറ്റി കടേശിൽ വരുമ്പോൾ എന്നെ ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക, ആർപ്പരിക്കുക, ദൈവത്തെ ആരാധിക്കുക, അപ്പോൾ നിങ്ങളുടെ തടസ്സം മാറുമെന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവജനം ചെയ്തു. പ്രൈസ് ലാൻ. അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർക്ക് മുൻപിരുന്ന എല്ലാ പൂട്ടപ്പെട്ട കതവുകളും ദൈവം തുറന്നു കൊടുത്തു. ഇന്ന് പകൽക്കാലം അരുമയാണ് ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാവിധമാണ് ശാപങ്ങളെയും തടസ്സമാകിയ ശാപങ്ങളെ യേശുവിനെ ആരാധിക്കുമ്പോൾ, ദൈവസഭയിൽ നാം ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹിമപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ശാപമാണ് തടസ്സങ്ങളെ ദൈവം മാറ്റും. എരിഗോൻ പറഞ്ഞാലേ ശാപമാണ്. സ്തോത്രം. ഇന്ന് പലരുടെ കുടുംബത്തിൽ ശാപം, കുടുംബമായി ശാപമാ, കുടുംബം കുടുംബമായിട്ട് വരുന്നല്ലോ, ഈ പാരമ്പര്യമായിട്ട് വരുന്ന രോഗം പറയുന്നല്ലോ ചിലർക്ക്, പാരമ്പര്യമായിട്ട് വരുന്ന ഒരു വിഷയമാണ് പാസ്റ്റർ, അവരുടെ വീട്ടിൽ ആൺകുഞ്ഞേ ജനിക്കത്തില്ല, അവരുടെ വീട്ടിൽ പെൺകുഞ്ഞേ ജനിക്കത്തില്ല, ഇങ്ങനെ ചില വിഷയങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യമെല്ലാം മാറ്റുവാൻ നിങ്ങളുടെ ആരാധനയാൽ കഴിയും. പ്രൈസ് അല്ലാ. ഞങ്ങളുടെ സഭയിൽ ആണ്ടാൾ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു ലേഡി വന്നു. ഒരു ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, എന്നാൽ ഞാൻ കേൾവിപ്പെട്ടതാണ് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ദൈവം അനുഗ്രഹിക്കുമെന്ന്. എനിക്ക് 4 പിള്ളേരാണ് ജനിച്ചത്, ഞാൻ പ്രസവിച്ചത്, എന്നാൽ ഒന്നും ഉയിരോടില്ല, എല്ലാം മരിച്ചു പോയി. ഒന്ന് വയറ്റിനകത്തിരിക്കും പോലെ മരിക്കും, ഇല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ മരിച്ചു കളയും, ഇല്ലെങ്കിൽ പ്രസവിച്ച് ഒരു വാരം കഴിച്ച് മരിക്കും. ഇങ്ങനെ 4 പിള്ളേർ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി എന്നെ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഇവിടെ സഭയ്ക്ക് പോയാൽ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പിള്ളേർ സഹോദരിയോട് പറഞ്ഞു, സഹോദരിയെ എല്ലാ ഞായറാഴ്ച ഇവിടെ വന്ന് നീ ആരാധിക്കും, നീ ദൈവത്തെ വന്ന് സ്തുതിക്ക്, ദൈവം എൻ്റെ ശാപത്തെ എന്നെ ചെയ്യും മാറ്റുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ആ സഹോദരി അത് അനുസരിച്ചു. ആ ആണ്ടാൾ പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ നിയമ, ഹിന്ദു ദൈവത്തിൻ്റെ നിയമ, ആ സഹോദരി എല്ലാ ഞായറാഴ്ച വന്നു ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിച്ചു, സ്നാനമെടുത്തു, അവർ രക്ഷയുടെ അനുഭവത്തിൽ വന്നു. ദൈവം അവൾക്ക് 5-ാമതായിട്ട് ഒരു പിള്ളേർ കൊടുത്തു. പ്രൈസ് അല്ലാ. നല്ല ഒരു പെൺകൊച്ചിനെ കൊടുത്ത് അവൾ, ആ കൊച്ചിനെ നാനാ ഡെഡിക്കേറ്റ് ചെയ്തത്, അവൾക്ക് ജയറാണിൻ പേര് വെച്ചു. ഇപ്പോഴും അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എത്രയോ എക്സാമ്പിൾ പറയാനുണ്ട്. അരുമയാണ് ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വരുന്ന ശാപങ്ങളെല്ലാം മാറ്റുവാൻ, നമ്മുടെ മക്കൾ മീതുള്ള ശാപങ്ങളെ മാറ്റുവാൻ, തലമുറ തലമുറയായി വരുന്ന ശാപങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ ആരാധനയെ കൊണ്ട് കളിയും. അതുകൊണ്ട് എപ്പോഴും ആരാധിക്കുന്നവരായിരിക്കണം. സഭയിൽ മാത്രമല്ല, കുടുംബത്തിലും ദൈവത്തെ ആരാധിക്കണം, തനിപ്പെട്ട വാഴ്ക്കയിലും ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്നവർക്ക് വിടുതലുണ്ട്, ആരാധിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്. പ്രൈസ്, നമ്മൾ പാട്ട് പാടുന്നു ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, നല്ലതാണ് സഹോദര, നമ്മൾ ആരാധിക്കണം. പ്രൈസ് അല്ല, ആരാധിക്കാതെ വിടുതൽ പ്രാപിക്കാൻ ഒക്കത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ ആരാധിക്കാൻ തീരുമാനിക്കുന്നു? അരുമയാണ് ദൈവജനമേ, തമിഴ്നാട്ടിൽ വന്ന് ആരാധന ഒന്ന് നോക്കണം. ചിലരൊക്കെ ഉരുണ്ട് വരണ്ട ദൈവത്തെ ആരാധിക്കുന്നു. ആരാധന സമയത്ത് ഞാൻ സ്റ്റേജിൽ ഇരിക്കാനേ ഒക്കത്തില്ല, ഞാൻ ഇറങ്ങിപ്പോയി പെണ്ണുങ്ങൾ ആണുങ്ങൾ പക്കം വരാതിരിക്കാൻ നോക്കണം. പ്രൈസ് അല്ല, ആണുങ്ങൾ പെണ്ണുങ്ങൾ പക്കം പോകാതിരിക്കാൻ നോക്കണം. ഏന്നാ ആരാധിച്ച് അങ്ങനെ കുതിച്ച് കുതിച്ച് പോകും അവർ. പ്രൈസ് അല്ല, ഭയങ്കര ആരാധനയാ. അങ്ങനെ ആരാധിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വിടുതൽ പറയുന്നത്. ഞാൻ ഏത് രോഗിയിലായിരുന്നാലും ആരാധനയെ കൊണ്ടുവരാൻ പറയും. ഞാൻ വീട്ടിൽ പോയി ഒത്തിരി അധികമായിട്ട് പ്രാർത്ഥിക്കത്തില്ല, അവരോട് പറയുന്ന ആരാധനയെ കൊണ്ടുപോവാ, ഉപവാസ പ്രാർത്ഥനയെ കൊണ്ടുപോവാ, ഞായറാഴ്ച ആരാധനയെ കൊണ്ടുപോവാന്ന് പറയും. ആരാധന മത്തിൽ അവരെ നിർത്തി വെച്ച് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏത് രോഗത്തിലിരുന്നും ഏത് ശാപത്തിലിരുന്നും ദൈവം വിടുതൽ കൊടുക്കാൻ ശക്തനുള്ളവനാണ്. അരുമയാണ് ദൈവജനമേ, ഇന്ന് പകൽക്കാലം അങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വിടുതൽ കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തടസ്സങ്ങളെയും ദൈവത്താൽ മാറ്റാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? കാരണങ്ങളെ പറയാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തടസ്സമായിരുന്നാലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞായിരുന്നല്ലോ, തമിഴ്നാട്ടിൽ വലിയൊരു അസാധ്യമായ ഒരു സംഭവമായിരുന്നു ജയലളിത ഗവൺമെന്റ്. അതുക്ക് വേണ്ടി ഞങ്ങൾ പലരും പ്രാർത്ഥിച്ചു, ലോകം മുഴുവനുള്ള ദൈവമക്കൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥനയെ കേട്ട തടസ്സത്തെ ദൈവം മാറ്റി. ഇന്ന് വരെ ജയലളിത വരെ പൊങ്കാൻ ഒത്തില്ല. പ്രൈസ് അല്ല, അടീന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അടിയാ. സ്തോത്രം. നമുക്ക് വിരോധമായിട്ട് വരുന്ന എല്ലാ ആയുധങ്ങളും വായിക്കാതെ പോകുവാൻ ദൈവത്താൽ കഴിയും. നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നവർ, നിങ്ങൾക്ക് വിരോധമായി, അതും ആരാധനയ്ക്ക് വിരോധമായി ആരാവത് എളുമ്പിയാൽ, അത് ജയലളിതാവല്ല ഏത് മനുഷ്യനായിരുന്നാലും, അവരെല്ലാം ഒടുക്കുവാൻ ദൈവത്താൽ കഴിയും. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്ക്. ജനതാ ഗവൺമെൻറ് ഇരുന്നപ്പോൾ സുബ്രഹ്മണ്യം സ്വാമി, ഒ പി ത്യാഗി പോണ്ടവരിലൊക്കെ ക്രിസ്ത്യൻസ്ക്ക് ഭയങ്കര എതിരായിട്ടിരുന്നു. ക്രിസ്ത്യൻസെ തടച്ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. വളരെ ചുരുക്ക ദിവസങ്ങളിൽ അവരുടെ ഗവൺമെൻ്റ് എല്ലാം ദൈവം മാറ്റിക്കഴിഞ്ഞു. പ്രൈസ് അല്ല, ബി ജെ പി എപ്പോൾ കൂടുതലായിട്ട് ഗുജറാത്തിലെയും അവിടെ ബീഹാറിലെയും ഒറീസാവിലെയും ക്രിസ്ത്യൻസ് വിരോധമായിട്ട് അവർ പ്രവർത്തിച്ചോ, അപ്പോഴെല്ലാം അവർക്ക് ദൈവം അടി കൊടുത്തിട്ടുണ്ട്. പ്രൈസ് അല്ല, ഞാൻ ഇന്നലെ പാസ്റ്ററോട് ഞാൻ വേനലിൽ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു, മെറീന ബീച്ച് ആസിയാവിലെ വലിയ ബീച്ചും അലഹാണ ബീച്ചുമാണ്. മെഡ്രാസ്ക്ക് വരുന്നവരെല്ലാം മെറീന ബീച്ച് കാണാതെ പോകത്തില്ല, അത്ര നല്ല ഒരു ബീച്ചായിരുന്നു. അവിടെ ആ ദൈവജനം കൂടി ആരാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. വലിയ ദൈവദാസന്മാർ, പാളിയാങ്കിച്ചോ പോണ്ട വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവിടെയാണ് ലക്ഷങ്ങൾ കൂടി ആരാധി. ഇത് ജയലളിത കണ്ടപ്പോൾ, അവിടെ ഇനി മീറ്റിങ്ങേ നടത്താൻ പാടില്ലേ, പേരിൻപ പെരുവില നടത്താൻ പാടില്ല, ക്രിസ്ത്യൻസ് മീറ്റിംഗ് ഒന്നും നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു ലാ ഒന്ന് പാസ്സാക്കി. ആ സമയമാണ് സുനാമി അടിച്ചത്. സുനാമി മെഡ്രാസിൽ വലിയ ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല, ആണാൽ മെറീന ബീച്ചിൽ വലിയ കുഴപ്പം ഉണ്ടാക്കി. എന്തോന്നറിയാമോ, വലിയ ബീച്ചായിട്ടിരുന്ന ആ ബീച്ച്, പ്രൈസ് ലോർഡ്, കടലിൻ്റെ വെള്ളം നടുക്ക് വന്നു. ഇന്ത പക്കം കര, ഇന്ത പക്കം കര, നടുവിൽ വെള്ളം. ആ മെറീന ബീച്ചിൻ്റെ ബ്യൂട്ടിനെസ് ദൈവം മാറ്റിക്കൊടുത്തു. പ്രൈസ് ലോർഡ്. ജയലളിത പറഞ്ഞു, ഇവരെ ആരാധിക്കുന്നത് കൊണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നു, അവിടെ ബ്യൂട്ടിയൊക്കെ പോകുന്നു. ആണാ ദൈവം പറഞ്ഞ്, ആരാധിക്കുന്നത് കൊണ്ട് ബ്യൂട്ടി പോകത്തില്ല മോളെ എന്ന് പറഞ്ഞ് സുനാമി അയച്ചു കൊടുത്തു. അരുമയാണ് ദൈവജനമേ, നമുക്ക് വിരോധമായിട്ട് എലുമ്പുകര ആരായിരുന്നാലും അവരെല്ലാം മാറ്റാൻ ദൈവത്താൽ കഴിയും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായിട്ട്, നിങ്ങളുടെ തനിപ്പെട്ട വ്യക്തിക്ക് വിരോധമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് വിരോധമായിട്ട് ഏത് തടസ്സം വന്നാലും ആ തടസ്സങ്ങളെല്ലാം മാറ്റുവാൻ ദൈവത്താൽ കഴിയും. നമ്മൾ ഒരു നിമിഷം കണ്ണിലടയ്ക്കാം. ഒരു നിമിഷം, നിങ്ങൾ ഏത് തടസ്സങ്ങളോട് ദൈവഭാഗത്തിൽ കടന്നു വന്നിരിക്കുന്നു? നിങ്ങളുടെ ശരീരത്തിൽ രോഗമായിട്ടോ, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളായിട്ടോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തിൽ പ്രശ്നങ്ങളായിട്ടോ. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നപ്പോൾ അവിടെ ഉള്ള ഒരു അരുമയാണ് ദൈവദാസൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ജോലി ചെയ്യുന്ന ഇടത്തിൽ ഒരു ഇന്ത്യനാണ് അവിടെ വലിയ ബോസ്, അവൻ എപ്പോഴും എനിക്ക് വിരോധമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. പ്രൈസ് അല്ലാ, അരുമയാണ് ദൈവജന, അങ്ങനെ എത്രയോ പ്രോബ്ലങ്ങൾ നമ്മുടെ ജോലി സ്ഥലത്തിൽ ഉണ്ടാകുന്നു. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓ, തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം, തടസ്സങ്ങളെ തകർക്കുന്ന ദൈവം, രാജരാജനായി നിങ്ങൾക്ക് മുൻപായി കടന്നു വരുന്നു. പ്രൈസ് അല്ലാ, ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റുവാൻ ആ ദൈവത്താൽ കഴിയും. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് അല്ലാ.